ശബ്ദകോലാഹലം കേട്ടിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? സംശയിക്കണ്ട, ഇന്ത്യയിലെ ഒരു തിരക്കേറിയ നഗരത്തിന്റെ അവസ്ഥയാണ് നമ്മൾ കേട്ടത്. ആർക്കും എങ്ങനെയും വണ്ടി ഓടിക്കാം. റോഡിന്റെ ഏതു വശത്തുകൂടി പോയാലും എങ്ങനെ ഹോണടിച്ചാലും ആരൊക്കെ റോഡിന് കുറുകെ ചാടിയാലും ആരും ശ്രദ്ധിക്കില്ല. എല്ലാവരും ഒരുമിച്ച് ഹോണടിക്കും, ഇല്ലെങ്കിൽ ട്രാഫിക് കുരുക്കിൽ വണ്ടി അല്പം കയറ്റി നിർത്തും. തനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവരും അങ്ങനെ കടന്നു പോകണ്ട എന്നതാണ് പൊതുവിലെ ചിന്ത. അല്ലെങ്കിൽ ഒന്നുകൂടി കേട്ടുനോക്കൂ. ഇന്ത്യയിൽ വണ്ടിയോടിച്ച് പഠിച്ചവർക്ക് ലോകത്ത് എവിടെ ചെന്നാലും വണ്ടിയോടിക്കാമെന്ന് തമാശയ്ക്ക് പറയാറുണ്ട്. ഒരു തരത്തിൽ അത് സത്യമാണ്. ഇത്രയും ശ്രദ്ധയോടെ വണ്ടിയോടിക്കേണ്ട സ്ഥലം ഇന്ത്യൻ ഉപഭൂഖണ്ഡം മാത്രമേ ഉണ്ടാകൂ. ആ പരിചയവും കൊണ്ട് വേറെ എവിടെയെങ്കിലും ചെന്ന് വണ്ടിയോടിച്ചാൽ പലപ്പോഴും മറ്റു വണ്ടികളുടെ ഡ്രൈവർമാരാകും കുഴപ്പത്തിലാവുക. ഗൾഫിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലുമൊക്കെ എത്തുമ്പോഴാണ് ഡ്രൈവിംഗിന് ഒരു സൗന്ദര്യമുണ്ടെന്ന് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാറിലുള്ള ഹോൺ എന്ന ഉപകരണം എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിയുന്നത്. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സോഫി മത്തായി പറയുന്നത് ശ്രദ്ധിക്കാം.
നാട്ടിൽ റോട്ടിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ പേടിയാ. പിന്നെ ഓണടിക്കുന്ന ഒരു ഭയങ്കര, ഞാൻ ആകാംക്ഷ ക്ലാസ്സിനാ പോയുള്ളൂ, അവർ പറഞ്ഞു ഓണടിക്ക് ഓണടിക്ക്. ഇവിടെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഓണടിക്കത്തില്ലല്ലോ. അവിടെ ആരെങ്കിലും മട്ടൻ ചാടുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി വരുമ്പോഴോ എല്ലാം ഓണടി ഭയങ്കരമാണ്. അത് ഇച്ചിരി ബാഡായിട്ട് എനിക്ക് തോന്നുന്നു.
ഒരുപക്ഷെ ഓസ്ട്രേലിയൻ റോഡുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ മ്യൂസിക് സിസ്റ്റത്തിലെ പാട്ടും മറ്റു വണ്ടികൾ പോകുന്ന ചെറിയൊരു ശബ്ദവുമല്ലാതെ ആകെ കേൾക്കുന്നത് ഇതുമാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഡ്രൈവിംഗിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുമായി ഓസ്ട്രേലിയയിലെത്തുന്ന പലരും ലൈസൻസ് എടുക്കാൻ അല്പം കഷ്ടപ്പെടുന്നത്. ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിക്കേണ്ടത് എന്നറിയാൻ ഇന്ന് ഒരു ഡ്രൈവിംഗ് ക്ലാസ്സിലാണ് നമ്മളുമുള്ളത്.
അപ്പൊ വണ്ടി കയറിയിരുന്നു, എന്നിട്ട് ഡോർ അടച്ചു ഒന്ന് ക്ലിയർ ആക്കിയോ. എങ്ങനെയാ ക്ലിയർ ആക്കുന്നത്? ഡാഷില് ലൈറ്റ്. ദാറ്റ് മീൻസ് നമ്മൾ മേക്ക് ഷുവർ ചെയ്ത് ഡോർ ശരിക്കും അടഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫ്ലിപ്പ് ആയിട്ടുണ്ടോ ഇല്ലയോന്ന്. ഫ്ലിപ്പ് ആകാൻ പാടില്ല. ഫ്ലിപ്പ് ആയെന്നാൽ സീറ്റ് ബെൽറ്റ് ശരിക്കും വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് എൻഷുർ ചെയ്യണം വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. അതും എൻഷുർ ചെയ്ത് ക്ലിയർ ആയതിനാൽ പിന്നെ അടുത്തത് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ബാക്ക് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ റെഡിയാണ് പോകാനായിട്ട്. ഓക്കെ, പിന്നെ ഓൾ അറൗണ്ട് നോക്കി പ്രൊസീജർ അനുസരിച്ച് നമ്മൾ കർബ് ഔട്ട് ആവും. എങ്ങനെയാണ് പ്രൊസീജർ? ഇൻഡിക്കേഷൻ, റൈറ്റ് മിറർ, ഷോൾഡർ, എന്നിട്ട് നമ്മൾ അങ്ങ് പോകും.
ഇത് കേൾക്കുമ്പോഴും പലർക്കും ഓർമ്മ വരുന്നത് നാട്ടിലെ ഡ്രൈവിംഗ് പഠനമായിരിക്കുമല്ലേ. കേരളത്തിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. പക്ഷേ ഓസ്ട്രേലിയയിൽ ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുന്നവർ അക്കാര്യം മുതൽ ശ്രദ്ധിച്ചേ പറ്റൂ. വണ്ടിയിൽ കയറുന്നത് മുതൽ വണ്ടി നിർത്തി ഇറങ്ങുന്നത് വരെയുള്ള ഓരോ നിമിഷവും ലൈസൻസ് ടെസ്റ്റിൽ വിലയിരുത്തുമെന്ന് സിഡ്നിയിലെ ക്യാമ്പൽ ടൗണിൽ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകനായ ബേബിച്ചൻ പറയുന്നു.
അവർ പറയുന്നത് നമ്മൾ ബിഗിനിങ് ടിൽ ദി എൻഡ്, നമ്മൾ ടേൺ ഓഫ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും അവർ ചെക്ക് ചെയ്യും. ഇപ്പം നമ്മൾ ഡോർ തുറക്കുമ്പോൾ ചുമ്മാ അൺനെസറി നോക്കാതെ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ വണ്ടി വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പെഡസ്ട്രിയൻ കാണും. അപ്പോൾ അത് പാടില്ല. നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത് വരെ നമ്മൾ ഡോർ തുറക്കുന്നത് വണ്ടികളും എല്ലാം ഉണ്ടോ, പെഡസ്ട്രിയൻ ഉണ്ടോ, വേറെ വണ്ടി അടുത്തുണ്ടോ, അതിനിട്ട് മുട്ടുമോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തുറക്കാനായിട്ട്, സേഫായിട്ട് തുറക്കണം.
റോഡ് നിയമങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള മാറ്റമാണ് പലർക്കും ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും റൗണ്ട് ബോട്ടുകളും ഒരു ലൈനിൽ മാത്രം വണ്ടി പോകുന്ന രീതിയുമൊന്നും ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട്
പ്രൊസീജിയേഴ്സ് കുറച്ച് പഠിക്കണമെന്നേ ഉള്ളൂ. പിന്നെ നാട്ടിൽ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നില്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റിന് പോകുമ്പോഴത്തേക്കും നമ്മൾ കർബ് ഔട്ട് ചെക്ക് ചെയ്യും, എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ. പിന്നെ ലൈൻ ചേഞ്ചിങ് ചെക്ക് ചെയ്യും, റൗണ്ട് ബോട്ട് ചെക്ക് ചെയ്യും, ത്രീ പോയിന്റ് ടേൺ ചെയ്യും, റിവേഴ്സ് പാരൽ പാർക്ക് ചെയ്യും, മെർജിങ് ചെയ്യും, റൈറ്റ് മെർജിങ് ലെഫ്റ്റ് മെർജിങ്, ഇതെല്ലാം ഒത്തിരി പ്രൊസീജിയേഴ്സ് ഇവർ ചെക്ക് ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇതൊന്നുമില്ല.
ഇത്തരത്തിൽ നിയമങ്ങളിൽ വരുത്തുന്ന ചെറിയ അശ്രദ്ധയാണ് പലപ്പോഴും ടെസ്റ്റിൽ പരാജയപ്പെടാൻ കാരണമെന്ന് ഡ്രൈവിംഗിൽ ഏറെ പരിചയമുണ്ടായിട്ടും ആദ്യ ടെസ്റ്റിൽ വിജയിക്കാൻ കഴിയാതിരുന്ന ബിബിൻ തോമസ് പറയുന്നു.
പ്രശ്നമുണ്ടാകും, കാരണം എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ നിയമങ്ങളും നമ്മൾ അറിഞ്ഞിട്ടല്ല നമ്മൾ ഓസ്ട്രേലിയയിൽ ഡ്രൈവ് ചെയ്യുന്നത്. ചെറിയ ചെറിയ നിയമങ്ങള് എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പം എനിക്ക് കഴിഞ്ഞ വട്ടം ഞാൻ ഫീലാവാൻ കാരണം ഒരു മീഡിയം ടേൺ ലൈൻ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ടായിരുന്നു. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു, എനിക്ക് പലർക്കും അറിയത്തില്ല. കാരണം ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചപ്പോഴും അവർക്കും പലരും ആദ്യമായിട്ട് കേൾക്കും. അപ്പൊ നമുക്ക് ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഡ്രൈവിംഗ് ലെസൺസ് എടുത്തു കഴിയുമ്പോൾ നമ്മളിത് കുറച്ചുകൂടെ ക്ലിയർ ആയി കോൺഫിഡന്റ് ആവും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇവിടെ എല്ലാവരും ഒരു നിയമം ഉണ്ടെങ്കിൽ എല്ലാവരും അത് ഫോളോ ചെയ്യുന്നു, അതാണ് കണ്ടതിലുള്ള മാറ്റം. അത് മാത്രമല്ല ആ നിയമം എൻഫോഴ്സ് ചെയ്യാൻ ഇവിടെ കൂടുതലും മീൻസ് പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിലും എല്ലാവരും ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നിയമം ഉണ്ടെങ്കിലും അത് എൻഫോഴ്സ് ചെയ്യാനോ അധികൃതപ്പെട്ടവരൊന്നോ അതിനുവേണ്ടി തയ്യാറാവുന്നില്ല. വണ്ടി ഓടിക്കാനും വളരെ എളുപ്പം ഇവിടെയാണ് നാടുകാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ.
സ്മൂത്ത് ആയിരിക്കണം, പാസഞ്ചേഴ്സിന് അറിയരുത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ടേൺ റൈറ്റ് അറ്റ് ദി ഇന്റർസെക്ഷൻ, ഇൻഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴേ ചെരിയാൻ തുടങ്ങി. ചെരിയാൻ പാടില്ല, നമ്മൾ നേരെ തന്നെ നിർത്തി മിറർ ഷോൾഡർ നോക്കണം. മിറർ ഷോൾഡർ നോക്കുമ്പോൾ വണ്ടി നേരെ തന്നെ നിൽക്കണം, അതവർ സ്പെഷ്യലി ചെക്ക് ചെയ്യും. കാരണം നമ്മൾ ഷോൾഡർ ചെക്ക് ചെയ്യുമ്പോൾ വല്ലവരും ഉണ്ടെങ്കിൽ പ്രശ്നമായില്ലേ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ തന്നെ നിൽക്കുന്ന വണ്ടി.
ഇന്ത്യയിൽ എത്ര കാലം വണ്ടി ഓടിച്ച് പരിചയമുള്ളയാളായാലും ഓസ്ട്രേലിയയിൽ വന്നാൽ വീണ്ടും നന്നായി പഠിക്കേണ്ടി വരും. പക്ഷേ മാനുവൽ വണ്ടികളിൽ നിന്നും ഇവിടെ കൂടുതലായുള്ള ഓട്ടോമാറ്റിക് കാറുകളിലേക്ക് മാറുമ്പോൾ ഡ്രൈവിംഗ് ഏറെ അനായാസമാകുന്നുണ്ട്. മാത്രമല്ല പലർക്കും റോഡിലേക്ക് ഇറങ്ങാനുള്ള പേടിയും കുറയുന്നു. ഡ്രൈവിംഗ് പരിശീലനത്തിനിടയിൽ സോഫി മത്തായിയും ഇതുതന്നെയാണ് പറയുന്നത്.
നാട്ടില് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പേടിയാണ്, പിന്നെ മാനുവലാണ്, അപ്പോൾ അതിന് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് ഗിയറും പ്രശ്നങ്ങളൊക്കെ. പിന്നെ വണ്ടികൾ ഇങ്ങനെ ഓപ്പോസിറ്റ് വരുമല്ലേ, വൺ വേ അങ്ങനെയൊന്നുമല്ലല്ലോ, മൊത്തം ബിസിയാണ്, ആളുകൾ വട്ടം ചാടും, അങ്ങനെ ഒത്തിരി ഡേഞ്ചേഴ്സ് ഉണ്ട്, ഹസാർഡ് കൂടുതലാണ്, ഇവിടെ ഇച്ചിരി കുറവാന്ന് എനിക്ക് തോന്നുന്നു.
ഇനി ലൈസൻസ് എടുക്കാനിരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, കയ്യിലുള്ള കേരള ലൈസൻസിന്റെയും മറ്റു രേഖകളുടെയും എല്ലാം കാര്യത്തിലും ശ്രദ്ധയുണ്ടായാൽ ലൈസൻസ് കിട്ടുന്നതിലെ കാലതാമസം ഒഴിവാക്കാമെന്നാണ് പരിശീലകർ ചൂണ്ടിക്കാട്ടുന്നത്.
നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആർടിഒയുടെ ലെറ്റർ നമ്മുടെ കൂടെ കൊണ്ടുവരണം. ലൈസൻസ് ബുക്ക് അല്ലാതെ ഈ ലാമിനേറ്റഡ് ആക്കി കൊണ്ടുവരാനും നോക്കണം. അപ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് അവർ ബുക്ക് ആണെങ്കിൽ അവർ ഓർക്കുന്നത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നാട്ടിൽ നിന്ന് ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റും വരാറുണ്ട്, അത് ഇവർക്കറിയാം, ഇവിടുത്തെ ആർടിഐക്ക് അറിയാം. അതുകൊണ്ട് അവർ പറയും ആർടിഐയുടെ ലെറ്റർ മേടിച്ചുകൊണ്ട് പോവാം. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് അവൈലബിൾ അല്ല, ഇവിടുന്ന് കിട്ടാനും ബുദ്ധിമുട്ടാണ്, മിക്കവാറും കിട്ടിയല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബുക്കാണ് നമ്മളെ ഇരിക്കുന്നതെങ്കിൽ അതിന് ലെറ്റർ മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമുണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ.
എന്തായാലും ഒരു കാര്യമുണ്ട്, പഠിച്ച് ലൈസൻസ് എടുക്കുന്നതുവരെ മാത്രമേ ഈ പ്രയാസമുള്ളൂ. അത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഡ്രൈവിംഗ് സുഖകരമാണെന്ന് ആരും സമ്മതിക്കും. ചുറ്റുപാടും അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ, നിയമം പാലിച്ച് വണ്ടി ഓടിച്ചാൽ ആരെയും പേടിക്കാതെ പോകാം. ശുഭയാത്ര.